ദൈവം പല കാര്യങ്ങളും ദൈവം ഹൃദയങ്ങളെ തുറന്ന് കാണിച്ചു തരികയായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ചർച്ച് എന്ന് പറയുന്നത് ഒരു പ്രീച്ചിങ് സെന്റർ അല്ല. ഒരാൾ പ്രസംഗിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കേട്ട് തലയാട്ടി ആമേൻ പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു കാര്യമല്ല. പ്രസംഗിക്കുന്നവർ കാണും, എന്നാലും ചർച്ചൊരു ശരീരമാണ്. ചിലരൊക്കെ പുതുതായിട്ടൊക്കെ നമ്മുടെ മീറ്റിംഗിലോട്ട് വരുന്നവരൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ മീറ്റിംഗിൽ ഒരുപാട് സമയമൊക്കെ എടുക്കുന്നു, വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂർ പ്രസംഗവും പരിപാടികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയുന്നത്. ഞാൻ അന്നേരം ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരുടെ മനസ്സിൽ ചർച്ച എന്ന് പറയുന്നതിനെ പറ്റി അങ്ങനെയാണ് ഒരു പിക്ചർ കിടക്കുന്നത്, എത്രയും പെട്ടെന്ന് പ്രസംഗവും പാട്ടും ഒക്കെ നടത്തി പോകണമെന്നുള്ള രീതിയിലാണ്. പക്ഷെ സഭയൊരു ശരീരം എന്ന ഒരു ബോധ്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെ ഒരാൾ പ്രസംഗിക്കുകയും ബാക്കിയുള്ളവർ കേൾക്കുകയും കേട്ടിട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും ഒരു ശരീരത്തിൽ ഫംഗ്ഷനുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ജസ്റ്റിൻ ബ്രദർ ആ വാക്യം എടുത്തപ്പോഴും അത് എടുത്ത് ആ വാക്യം ഒന്ന് വായിക്കാം. കൊരിന്ത്യ ലേഖനം അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെയും 30-31 വാക്യങ്ങൾ. പ്രവാചകന്മാർ രണ്ടു മൂന്ന് പേർ സംസാരിക്കുകയും ബാക്കിയുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ ഒരുവിന് വെളിപാടുണ്ടായാലും ഒന്നാമതുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഞാൻ ഇതിലെ 14-ാമത്തെ അധ്യായത്തിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് സമയമില്ല, അതല്ല സബ്ജക്റ്റ്. എങ്കിലും പറയാണ്, ദൈവസഭയിൽ പ്രവാചകന്മാരുണ്ട്, പ്രവചിക്കുന്നവരുണ്ട്. പ്രവാചകന്മാർ എത്ര പേര്? 1, 2, 3 എണ്ണം പറയുന്നുണ്ട്. പക്ഷെ പ്രവചിക്കുന്നവർ എല്ലാവർക്കും പ്രവചിക്കാമെന്നാണ് പറയുന്നത്. അന്നേരം പ്രവാചകന്മാരും പ്രവചിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്ന പ്രവചനം ഭാവി പറയുന്നതല്ല, കാരണം അടുത്ത വാക്യത്തിൽ അവസാന 30-ാമത്തെ വാക്യത്തിൽ പറയാണ് എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനും എല്ലാവർക്കും പഠിക്കുവാനുമായിട്ടുള്ള പ്രവചനമാണ്. അതായത് ദൈവം തരുന്ന ഒരു അരുളപ്പാട് പ്രസ്താവിക്കുകയാണ് പ്രവചനം എന്നുള്ളത്. അങ്ങനെ ദൈവം എല്ലാവരുടെ അടുത്തും സംസാരിക്കും. ദൈവം നമ്മുടെ അടുത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം സംസാരിച്ച കാര്യം നമ്മൾ ബാക്കിയുള്ളവരുടെ എൻകറേജ്മെന്റിനായിട്ട് പറയുന്നതാണ് ദൈവസഭയിലെ പ്രവചനം. പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന ശുശ്രൂഷയാണ്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ചുരുക്കേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവരെയും ദൈവം ദൈവസഭയിൽ എഴുന്നേൽപ്പിക്കണം. അന്നേരം ദൈവവചനം നമ്മൾ ദൈവം നമ്മുടെ സംസാരിക്കുന്നത് സഭയിൽ ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തികൾ ദൈവത്തിന്റെ അനോയിന്റിങ്, ദൈവത്തിന്റെ ആ ഒരു വരം നമ്മൾ കാണുമ്പോൾ ദൈവസഭ റെക്കഗ്നൈസ് ചെയ്യുകയും അങ്ങനെ അവര് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, എല്ലാവർക്കും ദൈവം സംസാരിക്കാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മൾ പക്ഷെ നേരത്തെ കേട്ടതുപോലെ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെ, നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, ചർച്ചിന് ഡിസിപ്ലിൻ ഉണ്ട്, എത്ര മണിക്ക് തുടങ്ങണമെന്നും എത്ര മണിക്ക് നിർത്തണമെന്നുള്ള ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ ആൾക്കാർ അതിന്റെ ടൈം ലിമിറ്റ് മനസ്സിലാക്കി ഷോർട്ട് ടൈമിനുള്ളിൽ ദൈവം നമുക്ക് സംസാരിച്ച് പറയാനായിട്ട് പറയണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞ 10 മിനിറ്റ് ഒക്കെ മാക്സിമം. ദൈവം പിന്നെ കൂടുതൽ ആയിട്ട് കൃപ തരുന്നുണ്ടെങ്കിൽ സഭ അത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അവസരം തരുവാണെങ്കിൽ അത് വേറെ. പക്ഷെ സംസാരിക്കുമ്പോൾ ഏറ്റവും ചുരുക്കമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. ദൈവസഭ എന്നാൽ എല്ലാവരും ശുശ്രൂഷിക്കുന്നവരായിരിക്കണം, എല്ലാവരും ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം. അത് ദൈവവചനം സംസാരിക്കുന്ന മാത്രമല്ല പല കാര്യങ്ങളിലും, ദൈവസഭയുടെ എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാവരും ഒരു ശരീരം പോലെ പങ്കെടുക്കണം. എന്നാൽ ദൈവസഭയിൽ വരുമ്പോൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരാഴ്ച സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, നമ്മുടെ ടൈം ലിമിറ്റ് കാരണം. അതായത് നമ്മൾ സംസാരിക്കുന്നവർ വളരെ ചുരുക്കമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുകയാണ് പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റി ഉണ്ട് അല്ലെ. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് സഭയിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഒരു ബന്ധമില്ല, പറഞ്ഞ മെസ്സേജുമായിട്ടും ബന്ധമില്ല, കേട്ട കാര്യവുമായിട്ടും ബന്ധമില്ല, എന്തോ കാര്യം വന്ന് നമ്മൾ ഒരു പ്രസംഗം പോലെ പ്രസംഗിക്കരുത്. ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി പറയുന്നതാണ്. ദൈവസഭയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഐക്യതയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളും, അതാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം ഉചിതമായും ക്രമമായും ദൈവസഭയിൽ നടക്കണം. അങ്ങനെ ദൈവസഭയിൽ ഉചിതമായിട്ട് ക്രമമായിട്ടാണ് നടക്കുന്നത്. ആത്മാവിന്റെ നടത്തിപ്പ് എന്ന് പറയുമ്പോഴേക്കും ക്രമമില്ലാത്തതായിട്ട് പോവാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ആത്മാവിന്റെ നടത്തിപ്പിന് ക്രമമുണ്ട്, സമയമുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അന്നേരം ദൈവസഭ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു പ്രസംഗ കേന്ദ്രമല്ല, ഒരു തിയേറ്റർ അല്ല, ദൈവസഭ ഒരു ശരീരമാണ്. എല്ലാവർക്കും ഫംഗ്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഇൻവോൾവ് ആവണം. അതുപോലെ തന്നെ ദൈവവചനം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ദൈവവചനം സംസാരിക്കാനായിട്ട്, ദൈവം നമ്മുടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്, സഭയോട് സംസാരിക്കാനായിട്ട് ദൈവം സ്പെസിഫിക്കലി നിങ്ങൾക്ക് ബർഡൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സംസാരിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, പക്ഷെ അതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മൾ ദൈവവചനത്തിലേക്ക് മടങ്ങിവരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ രണ്ടാഴ്ച, ബുധനാഴ്ചയും ഞായറാഴ്ച വെള്ളിയാഴ്ചയുമായിട്ട് മത്തായി 5, 6, 7 കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. നമുക്കറിയാം അത് കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യത്തിനെ പറ്റി. അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്ര. അന്നേരം നാരോ ഗേറ്റ് ആൻഡ് നാരോ വേ, ബ്രോഡ് ഗേറ്റ് ആൻഡ് എ ബ്രോഡ് വേ. നാരോ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി, യേശു ക്രിസ്തു എന്ന വാതിൽ കൂടി ഒരു വ്യക്തി കടക്കുമ്പോൾ ആ വ്യക്തി വിശാലമായിട്ടുള്ള വഴിയിലേക്കല്ല കടക്കുന്നത്, ആ വ്യക്തി നാരോ വേയിലേക്കാണ് കടക്കുന്നത്. ആ നാരോ വേ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ജീവിതവും. ദൈവം നമുക്കൊരു മിനിസ്ട്രി തന്നിട്ടുണ്ട് എങ്കിൽ അത് യേശു ക്രിസ്തു ചെയ്തതുപോലെ ആ നാരോ വേയിൽ കൂടി തന്നെ ചെയ്യുകയും ചെയ്യുന്നതാണ്. അല്ല, ലോകത്തിൽ കാണുന്നത് പോലെ ചെയ്യുന്നതല്ല, യേശു ക്രിസ്തുവിന്റെ ആയിരിക്കണം നമുക്കുള്ള മാതൃകയെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ലൈഫാണ് നമുക്ക് മാതൃക. നമ്മളൊരു ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ലൈഫും മിനിസ്ട്രിയുമാണ് മാതൃക. അല്ലാതെ യേശു ക്രിസ്തു മിനിസ്ട്രി മാത്രമല്ല, യേശു ക്രിസ്തു ചെയ്തതുപോലെ, യേശു ക്രിസ്തു ജീവിച്ചതുപോലെയും ജീവിക്കുക എന്നുള്ളതാണ് അതിലെ മാതൃക. നമ്മൾ മത്തായി 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു പറയുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ മത്തായി 5, 6, 7 എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ഫുൾഫിൽ ചെയ്ത് 100% പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്നുള്ള അല്ല അതിന്റെ അർത്ഥം. ദൈവരാജ്യത്തിലേക്കാണ് നമ്മൾ വീണ്ടും ഞെരിക്കുമ്പോഴേക്ക് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ദൈവരാജ്യത്തിൽ കൂടി പോകുന്ന ആ വഴിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തിച്ചെല്ലുന്നതും ദൈവരാജ്യത്തിലാണ്. അന്നേരം ദൈവരാജ്യം എന്ന ആ ഇടുങ്ങിയ വഴിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ ദൈവരാജ്യത്തിൽ കൂടി കടന്നു പോകുന്നവർക്കുണ്ടാകേണ്ട യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റീസ് ആണ് മത്തായി 5, 6, 7 പറയുന്നത്. ഈ ക്വാളിറ്റീസ് കാണാത്തവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കണം, നമ്മളാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അവർ ദൈവരാജ്യത്തിൽ കൂടി അല്ല, ഒരു വിശാലമായിട്ടുള്ള വഴിയിൽ കൂടിയാണ് പോകുന്നത്. എന്നാൽ ഈ വഴിയിൽ കൂടി പോകുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, വി ആർ ഗോയിങ് ത്രൂ ദ നാരോ വേ, ആൻഡ് ദാറ്റ് നാരോ വേ ഈസ് ദ വേ ഓഫ് ദ ക്രോസ്, ആൻഡ് ദാറ്റ് ഇസ് ദ വേ ഓഫ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അന്നേരം ദൈവരാജ്യത്തിലേക്കുള്ള, അതുകൊണ്ടാണ് ദൈവരാജ്യം ദൈവരാജ്യം എന്നുള്ളത് മത്തായി 5, 6, 7 തുടർച്ചയായിട്ട് പറയുന്നത്. 3 പ്രാവശ്യം ദൈവരാജ്യം എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. അതിന്റെ തുടക്കം തന്നെ ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാണ്. അവിടെ നിന്നാണ് പറഞ്ഞിരിക്കുന്ന ആത്മാവിൽ സ്വർഗരാജ്യം പറഞ്ഞുകൊണ്ടാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് ഓർ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മാവിൽ ദരിദ്രരായവർക്കാണ് അതിലേക്കുള്ള കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിലേക്ക് എന്റർ ചെയ്യുന്നത് ദരിദ്രർ മാത്രമേ എന്റർ ചെയ്ത് ഒക്കത്തുള്ളൂ. ധനവാൻ അവിടെ കയറാനേ പറ്റത്തില്ല. അന്നേരം ഒരു വ്യക്തി പാപിയാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, പാപിയാണ് എന്നുള്ള ബോധ്യത്തിൽ മനസ്സാന്തരപ്പെട്ട് ഈ വാതിലേക്ക് കടക്കുമ്പോഴാണ് ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെയുള്ള ആത്മാവിലുള്ള ദരിദ്രനാണ് അതിന്റെ അകത്തേക്ക് കടക്കുന്നത്. അതായത് പാപിക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തുള്ളൂ, പാപിക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് എൻട്രൻസ് ഉള്ളൂ, അല്ലാതെ നീതിമാന് ദൈവരാജ്യത്തിലേക്ക് എൻട്രൻസ് ഇല്ല. നല്ല വ്യക്തികൾക്ക് ദൈവരാജ്യത്തിലേക്ക് എൻട്രൻസ് ഇല്ല. പാപിയായ വ്യക്തി പാപിയാണെന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് ആ വ്യക്തി എൻ്റർ ആവും. ആ പാപബോധം വരാത്തടത്തോളം കാലം ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടാനും ഒക്കത്തില്ല. മാനസാന്തരപ്പെടാത്തടത്തോളം കാലം ആ വ്യക്തിക്ക് വിശ്വസിക്കാനും ഒക്കത്തില്ല. വിശ്വസിക്കാത്തടത്തോളം കാലം ആ വ്യക്തിക്ക് വീണ്ടും ജനിക്കാനും ഒക്കത്തില്ല. വീണ്ടും ജനിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്നാണ് യേശു ക്രിസ്തു തിമോത്തിയോസ് നിക്കോദിമോസിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻട്രൻസ്. വീണ്ടും ജനിക്കാത്ത വ്യക്തി, പാപബോധം വരാത്ത വ്യക്തി. അത് നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സഭയിൽ കടന്നു വരുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാത്തടത്തോളം അവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികളുടെ കർത്താവ് പറയാണ്, അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി? എങ്ങനെയാണ് ഈ നീതിയെ കവിയുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവ ബൈബിളിന്റെ ഒരു മെസ്സേജും സുവിശേഷത്തിന്റെ കണ്ടന്റും അറിയാത്ത വ്യക്തികൾ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ ഇത് തെറ്റിച്ചു പഠിപ്പിക്കും. എന്താണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി? എങ്ങനെയാണ് അതിൽ കവിയുന്നത് എന്നത് അടുത്ത വാക്യങ്ങളിൽ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എങ്ങനെയാണ് എന്നുള്ളത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 23-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു വിശദീകരിച്ചിട്ടുണ്ട്. മത്തായി 23-ൽ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കൂടി പറയുമ്പോഴാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്യം, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എങ്ങനെയാണ് എന്നുള്ളത് പറയുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത എന്നീ ന്യായപ്രമാണത്തിൽ ഘനമേറിയത് തുയച്ചു കളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് തുയക്കാതിരിക്കുകയും വേണം. അന്നേരം ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്ന് പറയുന്നത് എക്സാക്ട്ലി എക്സ്റ്റേണൽ ലോസ് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്. ആ എക്സ്റ്റേണൽ ലോസിൽ എവിടം വരെ വരുന്നുണ്ട്? അവര് തുളസിയിലും ചതകുപ്പയിലും ജീരകത്തിൽ വരെ എന്ത് ചെയ്യും? പതാരം കൊടുക്കും. അന്നേരം ഒരു ജീരകത്തിൽ പതാരം കൊടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം? ഒരു ജീരകം നിങ്ങൾക്ക് അതിൽ നിന്ന് 10% വേർതിരിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടല്ലേ? 10% ജീരകത്തിൽ നിന്ന് വേർതിരിക്കണമെങ്കിൽ. അന്നേരം അത്രയ്ക്ക് കൃത്യമായി ഇവർ എക്സ്റ്റേണൽ ലോസ് കീപ്പ് ചെയ്തിരുന്നു. ഇനി ഇതിൽ കവിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ജീരകം എടുത്ത് 11% എണ്ണി കൊടുക്കുമ്പോൾ അത് കവിയുമോ? അങ്ങനെയാണോ പറയുന്നത്? താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് അടുത്ത 24-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. 28-ാമത്തെ വാക്യത്തിൽ പറയാണ്, അങ്ങനെ തന്നെ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു. സോ യു ടു ഔട്ട്വേർഡ്ലി അപ്പിയർ റൈച്ചസ് ടു മെൻ, ബട്ട് ഇൻവേർഡ്ലി യു ആർ ഓഫ് ഫുൾ ഓഫ് ഹിപ്പോക്രസി ആൻഡ് ലോലെസ്നെസ്. എന്താണ് പരീശന്മാരുടെ നീതി? പരീശന്മാരുടെ നീതി ഔട്ട്വേർഡാണ്. ഔട്ട്വേർഡ്ലി ദേവർ പെർഫെക്റ്റ്. ന്യായപ്രമാണത്തിന്റെ നീതിയുടെ ഔട്ട്വേർഡ് രീതിയിൽ ഇവരെ 100%. എന്നാൽ യേശു ക്രിസ്തു പറയുന്നത് ഇതിനെ കവിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്വേർഡ് നീതി പിന്നെയും കുറച്ചുകൂടെ കൂട്ടുക എന്നുള്ളതല്ല, എന്താണ്? അകത്തോട്ട് യഥാർത്ഥത്തിലുള്ള നീതി കടക്കുക എന്നുള്ളതാണ്. അകത്തു നിന്നുള്ള റിയൽ റിപ്പന്റൻസ് ഉണ്ടാവുകയാണ്. അകത്തു നിന്ന് റിപ്പന്റൻസ് ഉണ്ടാകുമ്പോൾ പുറം വൃത്തിയാകത്തില്ല എന്നല്ല, പുറം വൃത്തിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പുറം വൃത്തിയാകേണ്ടതിന് ആദ്യമേ അകം വൃത്തിയാക്കണം. അന്നേരം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി കവിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഔട്ട്വേർഡ് റൈച്ചസ്നെസ് കണ്ടിട്ട് ഒരു സ്റ്റെപ്പൂട് ഔട്ട്വേർഡായിട്ട് നമ്മൾ റൈച്ചസ്നെസ് ആവുക എന്നുള്ളതല്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പണി പോലും കാണത്തില്ല. അതാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. കൊലപാതകം എന്ന് പറയുമ്പോൾ ശാസ്ത്രിമാരുടെ ഡെഫിനേഷൻ ഔട്ട്വേർഡായിരുന്നു. ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ മാനസാന്തരം വന്ന് സഹോദരനെ പകയ്ക്കുന്ന ആ കോപം എന്നുള്ളതിനെ ഡീല് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഔട്ട്വേർഡിൽ കൊലപാതകം ചെയ്യാതിരിക്കാം. പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അടുത്ത് പറഞ്ഞിരിക്കുന്ന വ്യഭിചാരം എന്നുള്ളത് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഡെഫിനിഷൻ ഔട്ട്വേർഡ് ആയിരുന്നെങ്കിൽ കർത്താവ് പറയാണ് അതിന്റെ റൂട്ട് വരുന്ന മോഹത്തിനെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് കണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം നടന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ചേഞ്ചുകൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ് കള്ളം പറയുക എന്നുള്ളത്, പരീശന്മാരെയും ശാസ്ത്രിമാരെയും സംബന്ധിച്ചിടത്തോളം അത് കള്ള സാക്ഷ്യം പറയുക എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നുമാണ് എന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ സഹോദര, യു ആർ ആൻ ഔട്ട്വേർഡ് ഫാരസി. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ഔട്ട്വേർഡായിട്ടുള്ള എത്ര എക്സ്റ്റേണൽ കാര്യങ്ങൾ എത്ര എക്സ്റ്റെന്റ് വരെ നിങ്ങൾ ചെയ്യുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമില്ല. യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ എന്താണ് പറയാൻ സംഭവിക്കുന്നത്? റോമലേഖന 8-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ് എന്താണ് ഒരു വിശ്വാസിയുടെ നീതി എവിടെ നിന്നാണ് തുടങ്ങുന്നത്. റോമലേഖന 8:3 പറയാണ് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യന്റെ ഇൻവേർഡ് റൈച്ചസ്നെസ് അവന് വരുത്തുക എന്നുള്ളത്. ഔട്ട്വേർഡ് റൈച്ചസ്നെസ് ന്യായപ്രമാണത്തിന് വരുത്താൻ കഴിഞ്ഞിരുന്നു, അത് പരീശന്മാരും ശാസ്ത്രിമാരും എക്സ്റ്റേണലി കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത വാക്യത്തിൽ പറയുകയാണ് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനെ നിയന്ത്രിക്കുന്ന ലോ വേറെയാവുകയാണ്. ആ ലോ എന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ ലോ അല്ല, ഒരു ഇന്റേണൽ ലോ അവനെ നിയന്ത്രിക്കുകയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവനെ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവനെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ഇൻവേർഡലി അവന്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ജീവൻ പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മത്തായി 5:6-7 യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അപ്ലിക്കബിൾ ആവുന്നു, അല്ലാത്തടത്തോളം ഒരു കഴിയത്തില്ല. അന്നേരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യായപ്രമാണത്തിൽ ശാസ്ത്രന്മാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീശന്മാരുടെയും നീതിയുടെയും എക്സ്റ്റേണൽ റൈച്ചസിന്റെ അപ്പുറത്തെ എക്സ്റ്റേണൽ റൈച്ചസിലേക്ക് പോവാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, അതിനു പകരം അകത്തുനിന്ന് യഥാർത്ഥത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പുറത്തേക്ക് കാര്യങ്ങൾ വ്യത്യാസപ്പെടാനായിട്ട് തുടങ്ങും. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ദൈവരാജ്യം. ഞാൻ പറഞ്ഞിട്ടുള്ള ദൈവരാജ്യത്തിലേക്കുള്ള ഈ നാരോ വേയെ പറ്റിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ നാരോ വേയിലേക്ക് ആദ്യമേ കടക്കണം, അതായത് അടുത്ത നാരോ വേയിൽ കൂടി മുമ്പോട്ട് പോകണം. ബ്രോഡ് വേ ആണ് എക്സ്റ്റേണൽ റൈച്ചസ് കൂടെ ജീവിക്കുന്ന കാര്യം. പുറമേയുള്ള വിശുദ്ധിയിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ വിശുദ്ധരാണ്, നമ്മൾ നാരോ വേയിൽ കൂടിയാണ് പോകുന്നത് പുറമേ എക്സ്റ്റേണൽ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പക്ഷേ അത് ബ്രോഡ് വേ ആണ്. എന്നാൽ അകത്തുനിന്നുള്ള മാറ്റമാണ് യഥാർത്ഥത്തിലുള്ള നാരോ വേയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. മൂന്നാമത് യേശുക്രിസ്തു പറയാണ്, വീണ്ടും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചാണ്. അവസാനം യേശുക്രിസ്തു ദൈവരാജ്യത്തെ പറ്റി പറയുന്ന മൂന്നാമത്തെ കാര്യം അതിന്റെ 21-ാം വാക്യം 7:21 അവിടെ പറയുന്ന മൂന്നാമത്തെ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ മൂന്ന് കാര്യമായിട്ട് റിലേറ്റഡ് ആണ് ഈ 5, 6, 7 മൂന്ന് അധ്യായങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുകയാണ്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ബട്ട് ഹീ ഹു ഡസ് ദ വിൽ ഓഫ് മൈ ഫാദർ ഹുസ് ഇൻ ഹെവൻ വിൽ എന്റർ. അന്നേരം മൂന്നാമത്തെ കർത്താവ് പറഞ്ഞിരിക്കുന്നു ഈ കാര്യത്തിൽ, ഈ ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് വേണമെങ്കിൽ മത്തായി 5, 6, 7 എല്ലാം ഉൾപ്പെടുത്താം. വിശദീകരണത്തിന്റെ ഒറ്റ വാക്യമാണ് എന്താണ്? സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഏറ്റവും നാരോ വേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം സാരം. ഇങ്ങനെ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. യേശുക്രിസ്തു, ഞാൻ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു ആണ് ഈ നാരോവേ. യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് ഈ നാരോവേ. യേശുക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നവൻ, എന്റെ ഈ വാക്കുകളെ കേട്ട് അത് ചെയ്യുന്നവൻ, പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത മനുഷ്യനെ പോലെ ആയിരിക്കും. എന്റെ ഈ വാക്കുകളെ കേട്ടിട്ട് ചെയ്യാത്തവൻ. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ചർച്ചിൽ വരുന്നവരെല്ലാവരും എല്ലാവരും തന്നെ എന്ത് കേൾക്കുന്ന എന്ത് ചെയ്യുന്നതാണ്? ഈ വാക്കുകൾ കേൾക്കുന്നവരാണ്. ഇവര് ദൈവരാജ് അവിടെ ചർച്ചിൽ വരുന്നവരെല്ലാം ഇത് കേൾക്കുന്നവരാണ്. ഇവരെല്ലാവരും പാറമേൽ അടിസ്ഥാനമുള്ള വീടും പണിയുന്നവരാണെന്നല്ല പറയുന്നത്, ഇത് കേട്ടിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ആ അവരാണ് നിലനിൽക്കുന്ന പണിയുടെ ഭാഗമാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയും ദൈവ മിനിസ്ട്രി തന്നിട്ടുള്ളവർക്ക് ആണ് മാതൃക. യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് എല്ലാവർക്കും ഉള്ള ഈ നാരോവയുടെ മാതൃക. യേശുക്രിസ്തു എന്താണ് ചെയ്തത്? യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യം. എന്ത് മിനിസ്ട്രി എന്നുള്ളതല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പറയാണ്, ഐ ഹാവ് ഞാൻ ഈ മിനിസ്ട്രി ചെയ്തു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ പ്രവചിച്ചു. അതല്ല ദൈവം ചോദിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമാണോ ചെയ്തത് എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഇഷ്ടം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഈ ഔട്ട്വേർഡായിട്ട് വലിയ മിനിസ്ട്രി ആവണമെന്ന് പോലുമില്ല, ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ എവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം ജീവിക്കുകയാണ്, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര ദൈവരാജ്യത്തിൽ. യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവ് എന്തിനാണ് വന്നത് എന്നുള്ളത് കർത്താവിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ കൊട്ടേഷനാണ്, അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ കാര്യമാണ്, എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് നമുക്കറിയാം, പാപികളെ രക്ഷിക്കാനായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ ഇതിന്റെ എല്ലാം ആകത്തുക കർത്താവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, കർത്താവ് നീ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എന്ത് മിനിസ്ട്രിയാണ് നീ ചെയ്തത്, എന്തിനാണ് വന്നതെന്നുള്ളതിന് കർത്താവിന്റെ വാക്കിൽ കർത്താവ് പറയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, അവിടെ പറയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു വീണ്ടും പറയുകയാണ്, എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? ഇവിടെ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, ഞാൻ എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് 38-ാമത്തെ വാക്യം, എല്ലാ വാക്കുകളും ഒരുപാട് വാക്യങ്ങളുണ്ട്. യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പറയുന്നത് 6:38 6:38 നമ്മൾ വായിച്ചത്, 4:34 ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവൻ എനിക്ക് ഏൽപ്പിച്ചു വന്നിരിക്കുന്ന ആ പ്രവൃത്തി ഈ ഭൂമിയിൽ വെച്ചിട്ട് തികച്ചിട്ട് തിരിച്ചു പോകുക, അത്രേ ഉള്ളൂ. കർത്താവിന്റെ ഈ ഭൂമിയിലെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ സൗഖ്യമാക്കുക, പാപികളെ വിടുവിക്കുക, അനേകർക്ക് ദൈവരാജ്യം പ്രസംഗിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിലും അതല്ല സ്പെസിഫിക്കലി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഇഷ്ടം. യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു, അത് ഫിനിഷ് ചെയ്യുക, അത് അക്കംപ്ലിഷ് ചെയ്യുക, തിരിച്ചു പോകുക. ഇതായിരുന്നു കർത്താവിന്റെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം. യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ഗെത്സെമനയിലെ പ്രയറിലും കർത്താവ് എന്ത് പറയുന്നറിയാമോ? എന്ത് പറയുന്നത്? എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഹോൾ പർപ്പസ് എന്തായിരുന്നു? പിതാവിന്റെ ഇഷ്ടം ചെയ്ത് മുമ്പോട്ട് പോവുക, അതായിരുന്നു. അതാണ് യേശുക്രിസ്തു ജീവിച്ച ആ നാരോ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രമേ ഉള്ളൂ. വേറെ രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു അതേ കാര്യം തന്നെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ന് പറഞ്ഞു? കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവനെന്ത് ചെയ്യണം? അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഒരു ക്രൂശ് ഉണ്ടായിരുന്നു, ആ ക്രൂശ് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തിട്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യുകയായിരുന്നു എങ്കിൽ, യേശുക്രിസ്തു പറയാണ് എന്നെ അനുഗമിക്കുന്നവർക്കും ഒരു ക്രൂശുണ്ട്, ആ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ ത്യജിച്ച് യേശുക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെടുമ്പോൾ പലരും വിചാരിക്കുന്നത്, പലർക്കും അറിയത്തില്ല, രക്ഷിക്കപ്പെടുന്നതോടുകൂടി അവരുടെ തന്നെത്താൻ സ്വന്തം ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ആ ഓപ്ഷൻ അവിടെ കട്ട് ചെയ്യപ്പെടുകയാണെന്ന് പലർക്കും അറിയത്തില്ല. ഇത് അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതം മിസറബിൾ ആവുന്നത് കൊണ്ടാണ്. അവൻ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ഞാനൊരു വാതിൽ കൂടി അകത്ത് കടന്നു, പിന്നീട് ഇവന്റെ ഇഷ്ടത്തിന് ദൈവത്തിന് അപ്രൂവൽ ഒപ്പിട്ടു വാങ്ങിക്കാം എന്നുള്ള വിശാല വഴിയാണെന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശം തന്നെ തെറ്റാണ്. അങ്ങനെയല്ല, കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാനായിട്ട് ഇച്ഛിക്കുന്നുവെങ്കിൽ അവരോട് പറയാൻ ദിസ് ഈസ് അവേ, ഈ വഴിയിൽ കൂടി പോകാൻ പറ്റില്ല, കാരണം ഈ വഴി കൂടാണ് ഞാനും പോയത്. അന്നേരം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ്. നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് പറഞ്ഞ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്. ആ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് യേശു ക്രിസ്തു അയക്കപ്പെട്ടുവെങ്കിൽ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് അല്ലേ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പറയാണ്, 17-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. എനിക്ക് ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴേക്കും ഒരു നാരോ വേ ഉണ്ടായിരുന്നു, അതേപോലെ അവർക്കും ഒരു നാരോ വേ ഉണ്ട്. ആ നാരോ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറെ കൽപ്പനകൾ ലിസ്റ്റ് അല്ല, അത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ആ വഴിയിൽ കൂടി പോകുന്നവൻ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് അവൻ പ്രവേശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വഴിയിൽ കൂടി അവൻ മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനൊരു ക്രൂസ് ഉണ്ടായിരുന്നു. ആ ക്രൂസ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെച്ചിട്ട് അനുഭവിച്ചു, ജീവിച്ചു. അവസാനം ഒരു ക്രൂസിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം അവസാനിച്ചു, അവിടുന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങുന്നത് യേശു ക്രിസ്തു അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് ആ വ്യക്തിയുടെ ജീവിതം തുടങ്ങുന്നത്. ക്രൂസിലാണ് ഒരു വ്യക്തിയുടെ ജീവിതം തുടങ്ങുന്നത്. അവിടെയാണ് ക്രൂസിൽ എന്താ സംഭവിച്ചത്? റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അല്ലെ. റോമാലേഖനം 6-ാമത്തെ അധ്യായ വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. റോമർ 6:2-3 വാക്യങ്ങൾ, 3-ാമത്തെ വാക്യം, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേരുന്ന സ്പിരിച്വൽ ബാപ്റ്റിസമാണ്. അവനോട് ചേരുന്നവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവന്റെ മരണത്തിൽ, അവന്റെ ക്രൂശിലെ മരണത്തിൽ നമ്മൾക്കും ഒരു പങ്കാളിത്തം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ പങ്കാളിത്തം? അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇത് പാസ്റ്റ് ടെൻസിലാണ്, നടന്ന കാര്യമാണ്. നാം അത് റെക്കഗ്നൈസ് ചെയ്യുകയാണ്. എന്താണ്? നാം വീണ്ടും ജനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിനോടുകൂടി ചേർന്നപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതോടുകൂടി പാപത്തിന് നമ്മുടെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ജഡത്തിന് ഒരു മനുഷ്യന്റെ മേലുള്ള നിയന്ത്രണം അതോടൊരു കട്ട് ചെയ്ത് മാറ്റപ്പെട്ടു. അതിനുശേഷം അവന്റെ നിയന്ത്രണം യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. ഇതാണ് വീണ്ടും ജനനത്തിൽ നടക്കേണ്ടത്. ഇത് റെക്കഗ്നൈസ് ചെയ്യാത്ത വ്യക്തി ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നാരോ വാതിൽ കൂടി അകത്ത് കിടക്കുക, പിന്നെ സ്വർഗത്തിൽ പോവുക, പിന്നെ ഈ ഭൂമിയിൽ ദൈവം നമ്മ എന്റെ കാര്യത്തിനെല്ലാം യെസ് 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 പറയുന്ന റബ്ബർ സ്റ്റാമ്പ് പോലെ നിൽക്കുക. ദൈവത്തോട് ചോദിക്കുകയൊക്കെ ചെയ്യും. ആ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുത്തതിന് ശേഷമുള്ള ഒപ്പിടലിന് വേണ്ടിയുള്ള ചോദ്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിന്നെ മുമ്പ് നിയന്ത്രിച്ചത് പാപമായിരുന്നു നിയന്ത്രിച്ചെങ്കിൽ, നിന്റെ ജഡമാണ് നിന്നെ നിയന്ത്രിച്ചതെങ്കിൽ, ലോകമാണ് നിന്നെ നിയന്ത്രിച്ചതെങ്കിൽ, രക്ഷിക്കപ്പെടുമ്പോൾ നിന്റെ പാപശരീരം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന സിൻ ബോഡി എന്ന് പറയുന്ന പഴയ മനുഷ്യന്റെ ആധിപത്യത്തെ പറ്റിയാണ്. അതിനെ കട്ട് ചെയ്തിട്ട് നീ ഒരു പുതിയ നിയന്ത്രണത്തിലേക്ക് കയറുകയാണ്. അന്നേരം ക്രൂശിലാണ് ഒരു വ്യക്തിയുടെ ലൈഫ് തുടങ്ങുന്നത്. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, പക്ഷെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്രൂശീകരണം നടക്കുന്നുണ്ട്. അതെവിടെയാണ് പറയുന്നത്? ഗലാത്യലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ്, നൗ ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ് ഹാവ് ക്രൂസിഫൈഡ് ദ ഫ്ലഷ് വിത്ത് ഇറ്റ്സ് പാഷൻ ആൻഡ് ഡിസയേഴ്സ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിൽ ഒരു ജീവിതം തുടങ്ങുന്നു, അതോടുകൂടി ആ ക്രൂശിന്റെ വഴിയിൽ കൂടി ഒരു വ്യക്തി മുമ്പോട്ട് പോകുന്നു. ഇതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്ന നാരോവേ. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. നേരെ യേശുക്രിസ്തുവിന്റെ ജീവിതം അത് ആ ഹോൾ ലൈഫ് ഒറ്റ വാക്യത്തിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് വന്നു, ഈ ഭൂമിയിൽ വെച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്തു. കർത്താവിന്റെ മരണത്തിൽ കർത്താവ് പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ ഇഷ്ടത്തിന്റെ അവസാനത്തെ കാര്യവും നിവർത്തിച്ചു എന്നുള്ളതാണ്. എത്ര വർഷം ജീവിച്ചിരുന്നു? 31 വർഷം ജീവിച്ചിരുന്നു. 31 വർഷം കൊണ്ട് ദൈവത്തിന് യേശുക്രിസ്തുവിൽ കൂടി ചെയ്യാനുള്ളത് ഫിനിഷ് ചെയ്തു. നമ്മൾ എത്ര വർഷം ജീവിച്ചിരിക്കും, എത്ര വർഷം ജീവിച്ചിരിക്കും എന്നുള്ളൊരു വിഷയമേ അല്ല. നമ്മൾ 100 വർഷം ജീവിച്ചിരുന്നാലും, 100 വർഷം ആരോഗ്യത്തോടെ ജീവിച്ചാലും, നമ്മൾ പണം ഉണ്ടാക്കിയാലും, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും, അവസാനം ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിച്ചില്ല എങ്കിൽ അതുപോലത്തെ മിസറബിൾ ലൈഫ് വേറെ ആർക്കും കാണത്തില്ല. നമ്മളിനി 30 വർഷം ജീവിച്ചുള്ളതെങ്കിലും അവിടെ വെച്ച് നമ്മുടെ ജീവിതം കഴിഞ്ഞാലും കർത്താവിന് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അതാണ് ദൈവവചനം പറഞ്ഞത്. നേരെ ഞാൻ പറഞ്ഞത് മത്തായി 5:6-7 പറയുമ്പോൾ എന്റെ 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ചെല്ലു പറയാണ്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പറയും. ഇതൊക്കെ ചെയ്തിട്ടും ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാത്ത, യഥാർത്ഥത്തിൽ കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിന്റെ, നമ്മളെപ്പറ്റി ഞാൻ പറയാൻ വന്നതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവചനെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനിച്ച ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിന് അവനിൽ കൂടി ഈ ഭൂമിയിൽ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മിഷനുണ്ട്. അവന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാവരെയും പറ്റിയുമുള്ളത് കോമൺ കോളാണ്. അത് നമുക്ക് പലപ്പോഴും അറിയാവുന്ന പോലെ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാവുക എന്നുള്ളതാണ്. അതാണ് ഒരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതിൽ പല കാര്യങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ കുറിച്ചുള്ള എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടം, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഭൂമി. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടമാണ് പല വാക്യങ്ങൾ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:3 പറഞ്ഞിരിക്കുകയാണ് എന്താണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അതായത് ദൈവത്തിന്റെ ഇഷ്ടം ജനറലി എല്ലാവരെയും പറ്റിയുമുള്ളൊരു ഇഷ്ടം പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നേരത്തെ പറഞ്ഞില്ലെങ്കിൽ എക്സ്റ്റേണൽ ശുദ്ധീകരണമല്ല, ഒരു വ്യക്തിയുടെ അകത്തുനിന്ന് ഉണ്ടാകുന്ന, വീണ്ടും ജനനത്തിൽ തുടങ്ങുന്ന, കണ്ടിന്യൂസ്ലി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വ്യക്തിയെ പറ്റിയുള്ള ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിയാനായിട്ട് നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദൈവത്തെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സാങ്ക്ടിഫിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, ബ്രദർ സിസ്റ്റർ, യു ആർ ഓൺ ദ ബ്രോഡ്വേ, ആൻഡ് ദാറ്റ് ബ്രോഡ്വേ എൻഡ് ഇൻ ഡിസ്ട്രക്ഷൻ. ഞാനീ പറയുന്ന ദൈവവചനത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ആരെങ്കിലും പറയാണ് ശുദ്ധീകരണം നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ വഴിയിൽ കൂടെ മുമ്പോട്ട് പോയാൽ ശുദ്ധീകരണം ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾക്ക് ഇതിന്റെ ആരും നിങ്ങളുടെ തലയ്ക്ക് വെച്ച് പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അങ്ങനെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കണം, എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. അത് നടക്കാത്തപ്പോൾ പിശാച്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, പിശാചാണ് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് നമുക്ക് തരുന്നത്. മിനിസ്ട്രി ഇല്ലെങ്കിൽ പുറമേയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ട് ഇന്റേണൽ കാര്യങ്ങളെ കവർ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശാലമായ വഴിയിൽ കൂടിയാണ് പോകുന്നത്. അതിൽ കൂടി പോകുന്ന ഒരു ഇഷ്ടം പോലെ പേരുമുണ്ട്. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ ദൈവം നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം തെസ്സലോനിക്കലേഖനം തന്നെ പറയുന്നുണ്ട്. തെസ്സലോനിക്കലേഖനം 5:16 16-18 വാക്യങ്ങൾ വീണ്ടും ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെപ്പറ്റി പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടാവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അന്നേരം ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് വി നീഡ് ടു ലീവ് കണ്ടിന്യൂസ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അന്നേരം ദൈവത്തിന്റെ കണ്ടിന്യൂസ് ആയ പ്രസൻസിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇടപെടാതെ കർത്താവിൽ ആശ്രയിക്കും, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാം, കർത്താവിൽ ഇടപെടാതെ സ്തോത്രം ചെയ്യുന്ന ആ ഒരു ലൈഫിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇത് ദൈവത്തിന്റെ കൽപ്പനയുമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവത്തിന് ഒരു ഗോൾ ഉണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മുതൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഇഷ്ടം അവൻ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം, അവൻ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമായിക്കൊണ്ടേയിരിക്കണം, അവന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിപ്പോകണം, അവൻ കർത്താവിൽ ആശ്രയിക്കണം, കർത്താവിൽ സന്തോഷിക്കണം. ഇങ്ങനെ ഒരു ഗോളിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നേരെ വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മൊണോട്ടണസ് ലൈഫല്ല, വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയുടെ ലൈഫല്ല. ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ഏത് സാഹചര്യത്തിലും നമ്മൾ ഈ ഒരു ഗോൾ മനസ്സിലായി കഴിയുമ്പോൾ പറയാണ്, നമ്മൾ ഇത് ഞാൻ പറഞ്ഞത് ജനറൽ വില്ലാണ്, എല്ലാവരെയും കുറിച്ചുള്ളത്, ഇത് സ്പെസിഫിക് അല്ല. ഒരാൾക്കും ഇതിൽ എക്സെപ്ഷൻ ഇല്ല, ഒരാൾക്കും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരെയും പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എന്റെ സ്വർഗസ്സനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ടാണ് ഒരു വ്യക്തി ദൈവരായത്തിലേക്ക് കടക്കുന്നത്. അനേക വാക്യങ്ങൾ ഇതുപോലെ കാണാൻ കഴിയുമായിരിക്കും, പക്ഷേ അത് ജനറൽ വില്ലാണെങ്കിൽ സ്പെസിഫിക്കായിട്ട് ദൈവത്തിന് ഒരു വ്യക്തിയെ പറ്റിയുള്ള ഇഷ്ടമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ വെച്ചിട്ട് ദൈവം കൊടുത്തതുപോലെയുള്ള സ്പെസിഫിക് വില്ല് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ദൈവസഭയിൽ ദൈവം നമ്മളെ കുറിച്ചിട്ട് ഒരു ബോഡിയുടെ പാർട്ടായിട്ട് വീണ്ടും ജനിച്ചാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരവയവത്തിന് പോലും സ്പെസിഫിക് പർപ്പസ് ഇല്ലാത്തതില്ല അല്ലെ? ഒരവയവത്തിന് പോലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള സ്പെസിഫിക് വിൽ. യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാവുക എന്നുള്ളതും ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതുമല്ല യഥാർത്ഥത്തിൽ ദൈവത്തിന് ഒരു വ്യക്തിയെ കുറിച്ചുള്ള സ്പെസിഫിക് വിൽ. ആ സ്പെസിഫിക് വിൽ എന്താണ് എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് റോമാലയനം 12 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങളുടെ മനസ്സ് പുതുക്കി ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന്. റോമർ 12:1 അവിടെ പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ, ദൈവത്തിന്റെ 2 വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നേരം നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിൽ നമ്മൾ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള സ്പെസിഫിക് വില്ല് എന്താണെന്നുള്ളത് ഗ്രാജുവലി ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. എന്താണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്ന് ഞാൻ പറയട്ടെ. അത് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നമ്മൾ കർത്താവിനോട് ചോദിക്കാറുണ്ടോ, കർത്താവേ എന്നെ ഈ ഭൂമിയിൽ അയച്ചു, വട്ട് ഇസ് യുവർ വിൽ? ഈ ഭൂമിയിൽ ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഇഷ്ടം ഒന്ന്, ആദ്യത്തെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കി, രണ്ടാമത് ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഒരു സ്പെസിഫിക്. യേശു ക്രിസ്തു പറയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനായവനുമല്ല, എന്തെങ്കിലുമൊക്കെ മിനിസ്ട്രി കർത്താവിന് വേണ്ടി ചെയ്യുന്നവരെ പറ്റി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നെ കുറിച്ച് ഉള്ളത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ ഈ ആരോഗ്യയിൽ കൂടി പോകാൻ പറ്റും. അന്നേരം ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ സ്പെസിഫിക് ഒരു ആരോഗ്യ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടമാണ്. ഞാൻ നിങ്ങൾ ചോദിക്കാറുണ്ട്, ഞാന് സീരിയസ് ആയിട്ട് നിങ്ങളെടുത്ത് ചിന്തിക്കാനായിട്ട് ചോദിക്കുകയാണ്, ഒരിക്കൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഈ ഭൂമിയിലുള്ള സ്പെസിഫിക് പർപ്പസ് നമുക്ക് ഫുൾഫില് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, നമ്മൾ എന്തൊക്കെ ഈ ഭൂമിയിൽ നേടിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുകയാണ്, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞുപോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കും. ഈ ലോകവും അതിന്റെ മോഹവും എല്ലാം പാസ് ചെയ്ത് പോകുമെന്ന് ഒരിക്കൽ മനസ്സിലാക്കുന്ന ദിവസമുണ്ട്. നമ്മൾ എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ഒന്നും ആയിരുന്നില്ല യേശു ക്രിസ്തു, ഒരു സക്സസ്ഫുൾ ജോലിക്കാരനായിരുന്നില്ല, ഈവൻ ലൈഫ് ജീവിതത്തിന്റെ നീളത്തിന്റെ കാര്യത്തിൽ പോലും സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇറ്റ് വാസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ലൈഫ്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക് വില്ലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദൈവം നമ്മളെ ചില സ്ഥലങ്ങളിൽ ആക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങുക. യോഹന്നാന്റെ സുവിശേഷം 17 വാക്യമാണ് നമ്മൾ വായിച്ചത്. ചില വാക്യങ്ങൾ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 14 മുതലുള്ള വാക്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ അവർക്ക്, ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17 നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുകയും യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ കൊടുത്ത കാര്യങ്ങളെല്ലാം അതേപോലെ ഒരു മനുഷ്യനെ ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ച വ്യക്തിയെ ദൈവം ഭൂമിയിൽ അയക്കുകയും ദൈവം യേശു ക്രിസ്തുവിന് ചെയ്തു കൊടുത്ത അതേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിനെ പറ്റി പറയുന്ന വാക്യമാണ്. അവിടെ പറയുകയാണ് ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാകിയാൽ ലോകം അവരെ പകച്ചു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിൽ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോൾഡ് സെപ്പറേറ്റ് എന്നാണ്. ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടു എന്നാണ് ആ വിശുദ്ധീകരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സാങ്ക്ടിഫിക്കേഷന്റെ ഒറിജിനൽ അർത്ഥം അത് തന്നെയാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ സെപ്പറേറ്റ് ചെയ്ത് ലോകത്തിലേക്ക് അയച്ച് ഒരു ഒരു മിഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ അയച്ചതുപോലെ തന്നെ ഇവരെയും ഈ ലോകത്തിൽ നിന്ന് തന്നെ എടുത്ത് ഈ ലോകത്തിൽ തന്നെ ആക്കി ഈ ലോകത്തിൽ വെച്ചിട്ട് ദൈവത്തിന്റെ ഒരു സ്പെസിഫിക് പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരു ദൈവവചനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് അത് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ള ഒറ്റ പർപ്പസിലേക്കാണ് ആ വ്യക്തി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിന് എവിടെ നിന്നെത്തിരിക്കുന്നത്, അതിന്റെ തടസ്സമായിട്ട് ചെല്ലുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ദൈവവചനെ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ദൈവം എവിടുന്നാണ് ആരെ എവിടുന്നാണ് എടുത്തത്, നമ്മളെ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ലോകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു. അത് തന്നെയല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ഇവിടെ പറയുകയാണ് നിങ്ങൾ എന്നെയല്ല തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു ഈ ഭൂമിയിൽ. എന്നിട്ട് പറയാണ് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ഹാവ് പ്ലാന്റഡ്, ഐ ഹാവ് അപ്പോയിന്റഡ് യു ഇൻ എ പ്ലേസ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ പോയി ദൈവത്തിന്റെ ഇഷ്ടം കായ്ക്കാനായിട്ട്. എന്താ അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, 18-ാമത്തെ വാക്യം, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതുമായിട്ട് ചേർന്നാണ് അടുത്ത വാക്യം 17-14 പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു, ഞാൻ അവർ ലൗകികന്മാരല്ലാ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാതെ ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം അത്രേ ഞാൻ നിങ്ങളോട്. അന്നേരം ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ ലോകത്തിന്റെ അധികാരം പിശാചിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വിളിച്ചു വേർതിരിച്ച് ആ വ്യക്തിയെ പിശാചായിരിക്കുന്ന പിശാചിന്റെ അധികാരത്തിലായിരിക്കുന്ന ലോകത്തിൽ